നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
മന്ത്രിസഭാ രൂപീകരണവും പ്രമുഖ പാർട്ടികളിലെ നേതൃമാറ്റവുമൊക്കെ ഈ ആഴ്ചത്തെ വാർത്തകളിലുണ്ടായിരുന്നു. ഓസ്ട്രേലിയക്കാരുടെ വേതന നിരക്ക് കൂടിയതും തൊഴിലില്ലായ്മ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നതുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചു. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രധാന സംഭവങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയ പോയ വാരവുമായി ഞാൻ ജോജോ ജോസഫ്. പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഇന്തോനേഷ്യയ്ക്ക് ശേഷം അൽബനീസി റോമിലേക്ക്. യുവാക്കളിൽ വീട് വാങ്ങുന്നവരുടെ എണ്ണം ഓസ്ട്രേലിയയിൽ കുറയുന്നതായി റിപ്പോർട്ടുകൾ. സ്ത്രീകളുടെ പിന്തുണ ആർജിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് ലിബറൽ പാർട്ടി നേതാവ് സൂസൻ ലേ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് വിജയത്തിനും സർക്കാർ രൂപീകരണത്തിനും ശേഷം പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ഇപ്പോൾ വിദേശ പര്യടനത്തിലാണ്. രണ്ടാം തവണയും പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായി സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു. ഇന്തോനേഷ്യയുമായി ഒപ്പുവച്ച കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ആദ്യ ചുവടുവയ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്തോനേഷ്യൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി യൂറോപ്യൻ നേതാക്കളെ കാണാനും മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുമായി റോമിലേക്ക് യാത്ര തിരിക്കും.
Prime Minister Carney will be there, President Macron and a range of others as well. Ursula von der Leyen, I will meet. We've had contact with her quite clearly in today's uncertain world with tariffs and trade issues being so central. No doubt there will be discussions and I'll take the opportunity as well as having what will be an incredible honour for me to see the inauguration of a Pope in the Vatican City.
ഓസ്ട്രേലിയയിൽ വീട് വാങ്ങുന്ന യുവജനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതായി റിപ്പോർട്ട്. വീടുകളുടെ വില കൂടുന്നതാണ് യുവജനങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്. ഓസ്ട്രേലിയയിലെ മൂന്നിലൊന്നിലധികം വീടുകളുടെയും മൂല്യം $1 മില്യൺ അതിൽ കൂടുതലോ ആണെന്ന് പ്രോപ്പർട്ടി അനലിറ്റിക്സ് സ്ഥാപനമായ കോർലോജിക് പറയുന്നു. 10 വർഷം മുൻപ് വരെ രാജ്യത്ത് 10% താഴെ വീടുകൾക്ക് മാത്രമേ അത്രയും വിലയുണ്ടായിരുന്നുള്ളൂ. യുവാക്കളുടെ വരുമാനവും വീടുവിലയും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെന്നും കോർലോജിക് പറയുന്നു. പലിശ നിരക്കുകൾ കുറയുന്നത് ഡിമാൻഡ് വീണ്ടും കൂട്ടുകയും വിലകൾ കൂടുതലായി ഉയരുന്നതിന് കാരണമാകുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തയാഴ്ച റിസർവ് ബാങ്ക് ബോർഡ് യോഗം ചേരുന്നുണ്ട്. പലിശ നിരക്ക് ആ യോഗത്തിൽ വീണ്ടും കുറഞ്ഞേക്കുമെന്നാണ് മിക്ക സാമ്പത്തിക വിദഗ്ധരുടെയും പ്രവചനം. അതേസമയം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏപ്രിൽ മാസത്തിൽ 4.1% തന്നെ തുടരുകയാണ്. എന്നാൽ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏപ്രിൽ മാസത്തിലെ റിപ്പോർട്ട് പ്രകാരം 89,000 പുതിയ തൊഴിലുകളാണ് രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത്. കൂടുതൽ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിച്ചതാണ് തൊഴിൽ വളർച്ചയ്ക്ക് കാരണമായത്. ഏതായാലും തൊഴിൽ വളർച്ചയുടെ നിരക്ക് കൂടി പരിഗണിച്ച ശേഷമാകും പലിശയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം റിസർവ് ബാങ്ക് സ്വീകരിക്കുക. ലിബറൽ പാർട്ടിയുടെ നയങ്ങളിലേക്ക് സ്ത്രീകളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് സൂസൻ ലേ. പാർട്ടിയുടെ നയങ്ങളിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ അജണ്ടയാകുമെന്നും സൂസൻ ലേ വ്യക്തമാക്കി. ലിബറൽ പാർട്ടിക്ക് ആധുനിക ഓസ്ട്രേലിയയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിനുണ്ടായ കനത്ത തോൽവിയെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ലിബറൽ പാർട്ടിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ നേതാവാണ് സൂസൻ ലേ. പ്രതിപക്ഷ ട്രഷറി വക്താവ് ആംഗസ് ടെയ്ലറെ പരാജയപ്പെടുത്തിയാണ് സൂസൻ ലേ പീറ്റർ ഡെട്ടന് ശേഷം നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്.
I want to make sure that our policy agenda that we work very hard as a team to develop meets modern women, indeed all Australians where they are.
അതേസമയം ഊർജ നയവുമായി ബന്ധപ്പെട്ട് ലിബറൽ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം തുടരുകയാണ്. രാജ്യത്ത് 7 ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഭിന്നതയ്ക്ക് കാരണം. ഈ ആഴ്ച നാഷണൽസ് നേതാവ് ഡേവിഡ് ലിറ്റിൽ പ്രൌഡുമായി സൂസൻ ലേ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. എങ്കിൽ ഇക്കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഗ്രീൻസ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കും ഒരു വനിത കടന്നുവരികയാണ്. ക്വീൻസ്ലാൻഡ് സെനറ്റർ ലാരിസ വാട്ടേഴ്സിനെയാണ് വ്യാഴാഴ്ച നടന്ന ഗ്രീൻസ് നേതൃയോഗം ആദം ബാൻഡിന്റെ പകരക്കാരിയായി തിരഞ്ഞെടുത്തത്. ആദം ബാൻഡിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി നേതാവായിരുന്ന മെഹ്റിൻ ഫാറൂഖി തലസ്ഥാനത്ത് തന്നെ തുടരും. ഗ്രീൻസ് നേതാവെന്ന നിലയിൽ അടിയന്തര വിഷയങ്ങളിൽ നടപടിയെടുക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് തന്റെ പാർട്ടിയുടെ പ്രധാന ഉദ്ദേശമെന്ന് ലാരിസ വാട്ടേഴ്സ് പറയുന്നു.
The issues that people are facing are getting harder and are getting worse. We need strong action on the climate, on nature, on the housing crisis, on the cost of living crisis, and we need our parliament to work to actually meet the needs of the people that it's been elected to represent.
ഓസ്ട്രേലിയൻ തദ്ദേശ സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പഠന റിപ്പോർട്ട്. അഡ്ലൈഡ് സർവകലാശാലയിലെയും ഫ്ലിൻഡേഴ്സ് സർവകലാശാലയിലെയും ഗവേഷകർ 7 വർഷത്തോളം തദ്ദേശീയ പ്രാഥമികാരോഗ്യ സേവനങ്ങളുമായി സഹകരിച്ച് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ആദിമവർഗ വിഭാഗങ്ങളുടെ പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിനായി കൂടുതൽ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. തദ്ദേശീയ സമൂഹത്തിന്റെ അറിവ്, സ്വഭാവം എന്നിവയെ ബഹുമാനിക്കുന്നത് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ സഹായകരമാകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. 2 ലേബർ സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണവും രാഷ്ട്രീയ വാർത്തകളും മറ്റ് സാമൂഹ്യ പ്രസക്തിയുള്ള വാർത്തകളുമെല്ലാം മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.